ദൈവനാമത്തിന്റെ മഹത്വം. ഇന്ന് മാർച്ച് 19. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി വായിക്കുന്ന വേദഭാഗങ്ങൾ ആവർത്തന പുസ്തകം 33-34 അധ്യായങ്ങളും ലൂക്കോസ് എഴുതിയ സുവിശേഷം 1:24 മുതൽ 56 വരെ വായിക്കുന്നു. ആവർത്തന പുസ്തകം 33. ദൈവപുരുഷനായ മോശ തന്റെ മരണത്തിന് മുമ്പേ ഇസ്രയേൽ മക്കളെ അനുഗ്രഹിച്ച അനുഗ്രഹമാവിത്. അവൻ പറഞ്ഞതെന്തെന്നാൽ, യഹോവ സീനായിൽ നിന്ന് വന്നു, അവർക്ക് സേയീരിൽ നിന്ന് ഉദിച്ചു, പാറാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു. അവർക്കു വേണ്ടി അഗ്നിമയമായൊരു പ്രമാണം അവന്റെ വലം കയ്യിൽ ഉണ്ടായിരുന്നു. അതെ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു. അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിൽ ഇരിക്കുന്നു. അവർ തൃക്കാൽക്കൽ ഇരുന്നു. അവൻ തിരുവചനങ്ങൾ പ്രാപിച്ചു. യാക്കോബിന്റെ സഭയ്ക്ക് അവകാശമായി മോശ നമുക്ക് ന്യായ പ്രമാണം കൽപ്പിച്ചു തന്നു. ജനത്തിന്റെ തലവന്മാരും ഇസ്രയേൽ ഗോത്രങ്ങളും കൂടിയപ്പോൾ അവൻ യെശുരൂന് രാജാവായിരുന്നു. രൂബേൻ മരിക്കാതെ ജീവിച്ചിരിക്കട്ടെ, അവന്റെ പുരുഷന്മാർ കുറയാതിരിക്കട്ടെ. യഹൂദയ്ക്കുള്ള അനുഗ്രഹമായിട്ട് അവൻ പറഞ്ഞത്, യഹോവേ, യഹൂദയുടെ അപേക്ഷ കേട്ട് അവനെ സ്വജനത്തിലേക്ക് കൊണ്ടുവരേണമേ. തന്റെ കൈകളാൽ അവൻ തനിക്കായി പോരുന്നു. ശത്രുക്കളുടെ നേരെ നീ അവന് തുണയായിരിക്കണമേ. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഊറീമും നിൻ ഭക്തന്റെ പക്കലിരിക്കുന്നു. നീ മസയിൽ വെച്ച് പരീക്ഷിക്കുകയും കലഹ ജലത്തിങ്കൽ നീ പൊരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അവൻ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞ് സഹോദരന്മാർ അവനെ ആദരിച്ചില്ല. സ്വന്തം മക്കളെന്ന് ഓർത്തതുമില്ല. നിന്റെ വചനം അവർ പ്രമാണിച്ചു, നിന്റെ നിയമം കാത്തുകൊള്ളുകയും ചെയ്തു. അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രയേലിന് ന്യായ പ്രമാണവും ഉപദേശിക്കും. അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും. യഹോവേ, അവന്റെ ധനത്തെ അനുഗ്രഹിക്കണമേ, അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ. അവന്റെ എതിരികളും അവനെ ദ്വേഷിക്കുന്നവരും എഴുന്നേൽക്കാതെ വണ്ണം അവരുടെ അരകളെ തകർത്ത് കളയണമേ. ബെന്യാമീനെ കുറിച്ച് അവൻ പറഞ്ഞത്, അവൻ യഹോവയ്ക്ക് പ്രിയൻ, തത്സന്നിധിയിൽ നിർഭയം വസിക്കും. താൻ അവനെ എല്ലായ്പ്പോഴും മറച്ചുകൊള്ളുന്നു, അവന്റെ ഗിരികളുടെ മധ്യെ അധിവസിക്കുന്നു. യോസെഫിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ടും താഴെ കിടക്കുന്ന അഗാധ ജലം കൊണ്ടും സൂര്യനാൽ ഉളവാകുന്ന വിശേഷ ഫലം കൊണ്ടും പ്രതിമാസിക ചന്ദ്രനാൽ ഉളവാകും വിശിഷ്ട ഫലം കൊണ്ടും പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും ശാശ്വത ശൈലങ്ങളുടെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും ഭൂമിയിലെ വിശേഷ വസ്തുക്കളും സമൃദ്ധിയും കൊണ്ടും അവന്റെ ദേശം യഹോവയാൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. മുൾപടർപ്പിൽ വസിച്ചവന്റെ പ്രസാദം യോസെഫിന്റെ ശിരസിന്മേലും തന്റെ സഹോദരന്മാരിൽ പ്രഭുവായവന്റെ നെറുകമേലും വരുമാറാകട്ടെ. അവന്റെ കടിഞ്ഞൂൽ കൂറ്റൻ അവന്റെ പ്രതാപം, അവന്റെ കൊമ്പുകൾ കാട്ടുപോത്തിന്റെ കൊമ്പുകൾ. അവയാൽ അവൻ സകല ജാതികളെയും ഭൂസീമവാസികളെയും വെട്ടി ഓടിക്കും. അവൻ എഫ്രൈമിന്റെ 10,000 മനശ്ശെയുടെ 1,000 തന്നെ. സെബൂലൂനെ കുറിച്ച് അവൻ പറഞ്ഞത്, സെബൂലൂനെ, നിന്റെ പ്രയാണത്തിലും ഇസഖാറെ, നിന്റെ കൂടാരത്തിലും സന്തോഷിക്കാം. അവർ ജാതികളെ പർവ്വതത്തിലേക്ക് വിളിക്കും, അവിടെ നീതിയാഗങ്ങളെ കഴിക്കും. അവർ സമുദ്രങ്ങളുടെ സമൃദ്ധിയും മണലിലെ നിക്ഷേപങ്ങളും വലിച്ചു കുടിക്കും. ഗാദിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ഗാദിനെ വിസ്താരമാക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഒരു സിംഹി പോലെ അവൻ പതുങ്ങിക്കിടക്കുന്നു, ഭുജവും നെറുകയും പറിച്ചു കീറുന്നു. അവൻ ആദ്യ ഭാഗം തിരഞ്ഞെടുത്തു, അവിടെ നായകന്റെ ഓഹരി സംഗ്രഹിച്ചു വെച്ചിരുന്നു. അവൻ ജനത്തിന്റെ തലവന്മാരോടുകൂടെ യഹോവയുടെ നീതിയും ഇസ്രായേലുമായി അവന്റെ വിധികളും നടത്തി. ദാനെ കുറിച്ച് അവൻ പറഞ്ഞത്, ദാൻ ബാലസിംഹമാകുന്നു, അവൻ ബാഷാനിൽ നിന്ന് ചാടുന്നു. നഫ്താലിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നഫ്താലിയെ, പ്രസാദം കൊണ്ട് തൃപ്തനും യഹോവയുടെ അനുഗ്രഹം നിറഞ്ഞവനുമായി പടിഞ്ഞാറൻ തെക്കും കൈവശമാക്കുക. ആശേരിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ, അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ. നിന്റെ ഓടാമ്പൽ ഇരുമ്പും താമ്രവും ആയിരിക്കട്ടെ, നിന്റെ ബലം ജീവപര്യന്തം നിൽക്കട്ടെ. യെശുരൂന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അവൻ ശത്രുവിനെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായും യാക്കോബിൻ ഉറവ് തനിച്ചും വസിക്കുന്നു. ആകാശം അവന് മഞ്ഞുപൊഴിക്കുന്നു, ഇസ്രായേലെ, നീ ഭാഗ്യവാൻ. നിനക്ക് തുല്യൻ ആർ? യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിൻ പരിചയം, നിന്റെ മഹിമയുടെ വാളുമാകുന്നു. നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും, നീ അവരുടെ ഉന്നതങ്ങളിന്മേൽ നടകൊള്ളും. അനന്തരം മോശ മോവാബ് സമഭൂമിയിൽ നിന്ന് യെരിഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്കാമുകളിൽ കയറി. യഹോവ ദാൻ വരെ ഗിലയാ ദേശമൊക്കെയും നഫ്താലി ദേശമൊക്കെയും എഫ്രൈമിന്റെയും മനശ്ശെയുടെയും ദേശവും പടിഞ്ഞാറേ കടൽ വരെ യഹൂദ ദേശമൊക്കെയും തെക്കേ ദേശവും ഈന്ത നഗരമായ യെരിഹോവിന്റെ താഴ്വീതി മുതൽ സോവാർ വരെയുള്ള സമഭൂമിയും അവനെ കാണിച്ചു. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇതുതന്നെ. ഞാൻ അത് നിന്റെ കണ്ണിന് കാണിച്ചു തന്നു, എന്നാൽ നീ അവിടേക്ക് കടന്നു പോകുകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. അവൻ അവനെ മോവാബ് ദേശത്ത് ബെത് പെയോറിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിലും ഇന്നുവരെയും അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണ് മങ്ങാതെയും അവന്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. ഇസ്രയേൽ മക്കൾ മോശയെക്കുറിച്ച് മോവാബ് സമഭൂമിയിൽ 30 കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ മോശയെക്കുറിച്ച് കരഞ്ഞു വിലപിക്കുന്ന കാലം തികഞ്ഞു. നൂന്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രയേൽ മക്കൾ അവനെ അനുസരിച്ചു. എന്നാൽ മിസ്രയീം ദേശത്ത് ഫറവോനോടും അവന്റെ സകല ഭൃത്യന്മാരോടും അവന്റെ സർവ്വദേശത്തോടും ചെയ്യുവാൻ യഹോവ മോശയെ നിയോഗിച്ചയച്ച സകല അത്ഭുതങ്ങളും ഭുജവീര്യവും എല്ലാ ഇസ്രയേലും കാണിക്കെ മോശ പ്രവർത്തിച്ച ഭയങ്കര കാര്യമൊക്കെയും വിചാരിച്ചാൽ യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെ പോലെ ഒരു പ്രവാചകൻ ഇസ്രയേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. ലൂക്കോസ് 1:24-56 വരെയുള്ള വാക്യങ്ങൾ. ആ നാളുകൾ കഴിഞ്ഞിട്ട് അവന്റെ ഭാര്യ എലീശബത്ത് ഗർഭം ധരിച്ചു. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന് നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നുവെന്ന് പറഞ്ഞ് 5 ഒളിച്ചു പാർത്തു. 6 ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവിദ് ഗൃഹത്തിലുള്ള യോസെഫ് എന്ന പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. ആ കന്യകയുടെ പേർ മറിയ എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉദ്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരത്തി എലീശബത്തും വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6 ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നുത്തരം പറഞ്ഞു. അതിനു മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബദ്ധപ്പെട്ടു ചെന്നു. സെക്കരിയാവിന്റെ വീട്ടിലെത്തി എലീശബത്തിനെ വന്ദിച്ചു. മറിയയുടെ വന്ദനം എലിശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവൻ തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായി ഇസ്രയേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി.
തന്റെ മരണത്തിന് മുൻപ് മോശ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുന്നതായി ആവർത്തനം 33-ാം അധ്യായത്തിൽ നാം വായിച്ചു കേട്ടല്ലോ. ഇസ്രായേൽ മക്കളുടെ എല്ലാ അനുഗ്രഹങ്ങളുടെയും കാരണം അവരുടെ ദൈവം അവരോടുകൂടെ ഉണ്ടായിരുന്നു എന്നതാ. അവർ ആ ദൈവത്തിന്റെ ജനമായിരുന്നു. യഹോവയാൽ രക്ഷിക്കപ്പെട്ട ഒരു ജനതയായിരുന്നു അവർ. ആവർത്തനം 33:29 നാം വായിച്ചു കേട്ടതുപോലെ, ഇസ്രായേലെ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ, യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിൻ പരിചയം, നിന്റെ മഹിമയുടെ വാളുമാകുന്നു. പുരാതനായ ദൈവത്തിന്റെ ശാശ്വത ഭുജങ്ങളിലുള്ള വിശ്വാസം ഏത് കാലത്തും ഒരു ഭക്തന്റെ ഉറപ്പേറിയ അടിസ്ഥാനമാണ്. ആവർത്തനം 33:26-29 വാക്യങ്ങൾ, യശുവിന്റെ ദൈവത്തെ പോലെ മറ്റൊരുത്തനുമില്ല, അവൻ നിന്റെ സഹായത്തിനായി തന്റെ മഹിമയിൽ മേഘാരുടനായി വരുന്നു. പുരാതനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട് തുടങ്ങിയ വാക്യങ്ങൾ ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയ വിധത്തിന്റെ ഒരു സമ്മറിയ എന്ന് നമുക്ക് കാണാം. കരുതുന്ന ഒരു ദൈവത്തെ, മരുപ്രയാണത്തിൽ നമ്മെ നടത്തുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നാം പിന്തുടരുന്നത്. വാറ്റത്വങ്ങളെ പൂർത്തീകരിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ വാക്ക് പറഞ്ഞിട്ട് മാറുന്നവനല്ല, വിളിച്ചിറക്കിയിട്ട് വഴിയിട്ടിട്ട് പോകുന്നവനല്ല. വാക്തത്വ ദേശം നൽകാമെന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ മക്കളെ പുറപ്പെടുവിച്ച ദൈവം വാക്തത്വ നാട്ടിൽ അവരെ എത്തിച്ചു. വാക്തത്വ ദേശത്തെ കാൽകുത്തുവാൻ മോശയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലും ദൂരെ നിന്ന് തന്റെ കണ്ണാൽ അത് കാണുവാൻ മോശയ്ക്ക് കഴിഞ്ഞു. വാക്തത്വങ്ങളുടെ നിവർത്തിയ നാം ലൂക്കോസിന്റെ സുവിശേഷത്തിലും വായിച്ച് കേട്ടത്. ഒരു മശിഹയെ കുറിച്ചുള്ള വാക്തത്വത്തിന്റെ നിവർത്തിക്കായി നാളുകളായി യഹൂദ ജനം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പ്രവാചകന്മാരിലൂടെ വാക്തത്വം ചെയ്യപ്പെട്ട മശിഹായിക്ക് വേണ്ടി നാളുകളായി പ്രതീക്ഷയോടെ അവർ കാത്തിരുന്നതായിട്ട് നാം വായിച്ചു കേട്ടല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 1:30 വാക്യങ്ങളില് നാം അതാ കണ്ടത്. ലൂക്കോസിന്റെ സുവിശേഷം 1:30 ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവനെ യേശു എന്ന് പേർ വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗ്രഹത്തിന് നേക്ക് രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. 37-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. പ്രിയ സ്നേഹിതരെ, ഇന്ന് രാവിലെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ദൈവം വാക്തത്വങ്ങളെ നൽകുന്നവനും നിറവേറ്റുന്നവനുമാണ്. വാക്ക് പറഞ്ഞിട്ട് മാറുന്നവനല്ല. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മനുഷ്യന്റെ അസാധ്യതകളിന്മേൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. കർത്താവ് പറഞ്ഞ വാക്ക് കർത്താവ് നിറവേറ്റും എന്ന് വിശ്വസിക്കുന്നവർ ഭാഗ്യമുള്ളവരാ. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലൂക്കോസ് 1:49 ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തു, അവന്റെ നാമം പരിശുദ്ധം തന്നെ. ആവർത്തനം 34:6 നാം ഇപ്രകാരം കാണുന്നു, ദൈവം തന്നെ ഇറങ്ങി വന്ന് മോശയുടെ ശവസംസ്കാര ശുശ്രൂഷ നടത്തി എന്ന്. 34:6 അവൻ അവനെ മോവാബ് ദേശത്ത് ബെത്ത്പയരിനരികെയുള്ള താഴ്വരയിൽ അടക്കി. ഇന്നുവരെയും അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണ മങ്ങാതെയും അവന്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. ദൈവം തന്നെ ഇറങ്ങി വന്ന മോശയുടെ ഫ്യൂണൽ സർവീസ് നടത്തുന്നതായി നാം കാണുന്നു. മനുഷ്യ ചരിത്രത്തിൽ ഇതുവരെ ദൈവം പങ്കെടുത്ത ആദ്യത്തെ അവസാനത്തേതുമായ ഒരു ശവസംസ്കാര ശുശ്രൂഷയാണിത്. ഇത്ര വലിയ ഓണർ മോശയ്ക്ക് ലഭിക്കാനുള്ള കാരണം എന്താണ്? എബ്രായ ലേഖനകർത്താവ് ആ കാര്യം വ്യക്തമാക്കി പറയുന്നുണ്ട്. വിശ്വാസത്താൽ മോശവാൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കാൻ തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നു നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. വിശ്വാസത്തിന്റെ ഒരു കാഴ്ചപ്പാട് തനിക്കുണ്ടായി. നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ നാം നല്ല ദർശനമുള്ളവരായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുത്ത് വിശ്വാസത്താൽ മുന്നേറി ദൈവിക വാക്തത്വങ്ങളെ വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കാനുള്ള ധൈര്യവും വിശ്വാസവും നമുക്ക് ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വാക്തത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അതെല്ലാം ഉവ എന്നും ആമേൻ എന്നും ആകുന്നു. ഈ വചനങ്ങളാൽ ദൈവം ഇന്ന് രാവിലെ നമ്മെ അനുഗ്രഹിക്കും.